ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നവംബർ മാസം 21-ാം തീയതി. ഇന്നത്തെ ദൈവവചനാധ്യാനത്തിനായി പഴയ നിയമഭാഗത്തു നിന്നും യഹസ്കേൽ പ്രവചനം 24 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വയ്ക്കുക. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. നീ മത്സരഗ്രഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഒരു കുട്ടകം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. മാംസ കഷ്ണങ്ങൾ, തുട, കൈക്കുറക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. ഉത്തമമായ അസ്ഥിഖണ്ഡങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ കീഴെ വിറക് അടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക. അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേകട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്, രക്തപാതമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ ഖണ്ണം ഖണ്ണമായി പുറത്തെടുക്കുക. ചീട്ട് അതിന്മേൽ വീണിട്ടില്ല. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട്. അവൾ അത് വെറും പാറമേലത്രേ ചൊരിഞ്ഞത്. മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്ത് ഒഴിച്ചില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രക്തപാതകങ്ങളുടെ നഗരത്തിന് അയ്യോ കഷ്ടം. ഞാൻ വിറകു കൂമ്പാരം വലുതാക്കും. വിറകു കൂട്ടുക, തീ കത്തിക്കുക, മാംസം വേകട്ടെ, ചാറു കുറുകട്ടെ, അസ്ഥികൾ വെന്തുപോകട്ടെ. അതിൻ്റെ താമ്രം കാഞ്ഞ് വെന്തുപോകേണ്ടതിന്, അതിൻ്റെ കറ അതിൽ ഉരുകേണ്ടതിനും, അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വയ്ക്കുക. അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി. അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകുകയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധമായി തീരുകയില്ല. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കും, ഞാനത് അനുഷ്ഠിക്കും. ഞാൻ പിന്മാറുകയില്ല, ആദരിക്കുകയില്ല, സഹതിപ്പിക്കുകയുമില്ല. നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തുകളയും. നീ വിലപിക്കുകയോ കരകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക, മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരിപ്പിടുക. അധരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു, വൈകുന്നേരത്ത് എൻ്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത്, യഹോവയായി കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിൻ്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചിയുമായിരിക്കുന്ന എൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും. നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും. നിങ്ങൾ വിലപിക്കുകയോ കരകുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും. ഇങ്ങനെ യഹസ്കേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിൻ്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചിയുമായിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ, ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൽ വന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും. ചാടിപ്പോയനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായ് തുറക്കും. നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും. അങ്ങനെ നീ അവർക്ക് ഒരടയാളമായിരിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും യഹൂദാഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അവർ നിങ്ങൾ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ രബ്ബയെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോനിരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാൽ കൊണ്ട് ചവിട്ടി സർവനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്റെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നീ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദാഗ്രഹം സകല ജാതികളെയും പോലെ എത്രയെന്ന് മോവാബും സേയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിൻ്റെ പാർശ്വത്തെ അതിൻ്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളിലായി ദേശത്തിൻ്റെ മഹത്വമായ ബേത്ത് യഷിമോത്ത്, ബാൽ മയോൻ, കിരിയഥയിം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നുവെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതിരിക്കേണ്ടതിന് അമ്മോന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏതോ യഹൂദാഗ്രഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏതോമിൻ്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏതോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ കോപത്തിനും എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം ഏതോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്തർ പ്രതികാരം ചെയ്ത് പൂർവ്വദ്വേഷത്തോടും നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഫെലിസ്തരുടെ നേരെ കൈനീട്ടി ക്രേത്തിരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. ഞാൻ ക്രോധശിക്ഷകളോടുകൂടെ അവരോട് മഹാപ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, യെരുശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കാൻ ഞാൻ നിറയും എന്ന് സോർ പറയുന്നതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. അവർ സോറിൻ്റെ മതിലുകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിൻ്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായിത്തീരും. ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അത് ജാതികൾക്ക് കവർച്ചയായിത്തീരും. നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വടക്കു നിന്ന് രാജാധിരാജാവായ നെബുക്കദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോരിന് നേരെ വരുത്തും. അവൻ നാട്ടുമ്പുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്തു കളയും. അവൻ്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. തൻ്റെ കുതിരകളുടെ കുളമ്പുകൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണുകിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വലവിരിപ്പാനുള്ള സ്ഥലമായിത്തീരും. നിന്നെ ഇനി പണികയില്ല. യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് സോരിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിഹതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഒച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകുകയില്ലയോ? അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചുവെക്കും. അവർ വിറയൽ പൂണ്ട നിലത്തിരുന്ന് മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും. അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും. സമുദ്രസഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ, നീ എങ്ങനെ നശിച്ചിരിക്കുന്നു! നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്ന് അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ. ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും. അതേ, സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്ങൾ ഭ്രമിച്ചു പോകും. യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെപ്പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികൾ ഇല്ലാതിരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതിരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും. നീ ഇല്ലാതെയായി പോകും. നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം യാക്കോബ് എഴുതിയ ലേഖനം, 3-ാം അധ്യായം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു! നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരിങ്ങുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യക്കാർക്കും മരിക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കി പറയുകയുമരുത്. ഇത് ഉയരത്തുനിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും.
ദൈവനാമത്തിന് മഹത്വം. യെഹെസ്കേൽ പ്രവചനം 26-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുന്നു. യെഹെസ്കേൽ 26:21 ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും. നീ ഇല്ലാതെയായി പോകും. നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവവചനത്തിലെ ഒരു വാക്യം തന്നെയാണ് വായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രവാചകനായ യെഹെസ്കേൽ പ്രവചിക്കുന്ന ഭാഗം തന്നെയാണിത്. ഇത് ആരോട് പ്രവചിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവചിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ പ്രവചന ഭാഗം അതിൻ്റെ 26 അധ്യായത്തിൻ്റെ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, സോരിനോടുള്ള പ്രവചനമാണ്. യെരുശലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ ശൂന്യമായി തീർന്നിരിക്കാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവ ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു, സോരെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. യഹോവ വിരോധമായി തീർന്ന ഒരു ജനത്തിന്, ഒരു ജാതിക്ക് ഉണ്ടാകുവാൻ പോകുന്ന അവസ്ഥയാണ് നാം വായിച്ച ഭാഗത്ത് 21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവ ഒരു ജാതിക്ക് വിരോധമായാൽ ആ ജാതി ശീഘ്രനാശത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ടാകും. പിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും കണ്ടെത്തുവാൻ കഴിയാത്ത നിലയിൽ ആ ജാതി, ആ ദേശം തകർന്നു പോകുന്ന, തകർച്ചയിലേക്ക് വീണു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഓർപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തെ നമുക്കറിയാം, അതിൻ്റെ ഗ്രന്ഥവിശകലനം നോക്കുമ്പോൾ പ്രധാനമായി ഇതിനെ രണ്ട് ആയിട്ട് തിരിക്കാം. 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ യഹോവയുടെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ആ ദൈവിക ദർശനവും ദൈവനിയോഗവും, അതുമാത്രമല്ല യഹൂദയുടെ മേൽ വരുന്ന ന്യായവിധിയും 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ തൻ്റെ ജനത്തിന് വരുന്ന ന്യായവിധി മാത്രം പറഞ്ഞ് നിർത്തുവാനല്ല ദൈവം യെഹെസ്കേലിനെ എഴുന്നേൽപ്പിച്ചത്. ആ ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിങ്ങനെ അകന്നുപോയ ജനത്തിന് ശിക്ഷ വരുമ്പോൾ തന്നെ അവരെ ഉപദ്രവിച്ച, അവർക്കെതിരായി നിന്ന, അവരുടെ നാശത്തിൽ സന്തോഷിച്ച, അവർക്ക് ദൈവം നൽകിയ ശിക്ഷയിൽ ആനന്ദിച്ച ഒരു കൂട്ടം ജാതികളെ നോക്കിക്കൊണ്ട് ദൈവം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ പോകുന്നു എന്ന് പ്രവാചകനിൽ കൂടെ പ്രവചിക്കുകയാണ്. 25 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. 25 വരെ മുതലുള്ള അധ്യായങ്ങൾ, 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ അത് തന്നെയാണ് നാം കാണുന്നത്. ചുറ്റുമുള്ള വിജാതീയ രാജ്യങ്ങളുടെ ന്യായവിധി പ്രവാചകൻ എടുത്തു പറയുന്നു. അതിനുശേഷം അവസാന ഭാഗങ്ങളിൽ 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ഉദ്ധാരണവും ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണവും നടക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തെ ശിക്ഷിക്കുന്ന സമയങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ കാലവും അവരെ നിന്ദാപാത്രിതരായി വിട്ടുകളയുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല. ദൈവജനത്തിൻ്റെ ക്ഷീണം കണ്ടിട്ട് സന്തോഷിക്കുവാൻ മറ്റുള്ളവരെ, ജാതികളെ ദൈവം അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ ദൈവജനം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് അല്പം ക്ലേശങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, വിഷമഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിൽ പോലും ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന നിലയിൽ ദൈവം അവരെ കൈവിടുന്നില്ല. അവരുടെ ക്ഷീണത്തിൽ സന്തോഷിക്കുവാൻ ജാതികളെ ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ 25 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അമോന്യർ, ഏദോമ്യർ, സോർ തുടങ്ങിയ ജാതികളെ ദൈവം കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് എങ്ങനെ എന്ന് പ്രവാചകൻ പറയുന്നു. ഇവിടെ നാം വായിച്ചു, സോരിനെ സംബന്ധിച്ചിടത്തോളം അവർ യഹോവയ്ക്ക് വിരോധമായി തിരിഞ്ഞതുകൊണ്ട്, അതായത് യഹോവ അവർക്ക് വിരോധമായി തീർന്നതുകൊണ്ട് അവർക്ക് നാശം വരുവാൻ പോകുന്നു എന്ന് കാണുന്നു. എന്തുകൊണ്ട് യഹോവ അവർക്ക് വിരോധമായി തീർന്നു? അവർ ചെയ്ത കുറ്റമായി നാം കാണുന്നത്, യെരുശലേമിനെ കുറിച്ച് അവരുടെ പ്രതിസന്ധി കണ്ടപ്പോൾ അത് നന്നായി ജാതികളുടെ വാതിലായിരുന്നവർ തകർന്നുപോയി എന്ന് പറഞ്ഞ് അതിൽ സന്തോഷിച്ച ഒരു സമൂഹമാണവർ. യെരുശലേം ശൂന്യമായി തീർന്നിരിക്കുന്നത് കൊണ്ട് അതിൽ ആനന്ദിച്ച ഒരു ദേശത്തെ നോക്കി യഹോവ പറയുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. യഹോവ വിരോധമായി കഴിഞ്ഞപ്പോൾ ആ ദേശത്തിൻ്റെ നാശം ശീഘ്രമായി വരുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. പ്രിയമുള്ള ദൈവജനമേ, നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ, മറ്റുള്ള വിശ്വാസികളുടെ, ദൈവജനത്തിൻ്റെ ആ പ്രതിസന്ധിയിൽ ദൈവം ഇങ്ങനെ അവരോട് ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുവാൻ നമുക്ക് ഒരിക്കലും പാടില്ല. നാം എപ്പോഴും ഭയത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കേണ്ടതാണ്. ദൈവം വിരോധമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മളുടെ ആരുടെയും ജീവിത അനുഭവങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല. ദൈവം വിരോധമായാൽ നാശം വളരെ വേഗത്തിൽ വന്നടുക്കും എന്നോർക്കണം. യഹോവ അനുകൂലമായിരുന്നെങ്കിൽ മാത്രമേ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. ഈ പ്രവചന ഭാഗം, ഇന്നത്തെ ദൈവവചന ഭാഗം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, ശീഘ്രനാശം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നമ്മളുടെ പേർ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, തലമുറ നാശത്തിലേക്ക് പോകാതെ ഇരിക്കണമെങ്കിൽ യഹോവ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കുന്ന തരത്തിലുള്ള ജീവിത രീതി നാം പടുത്തുയർത്തേണ്ടതുണ്ട്. ഈ നാളുകളിൽ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ, ദൈവജനത്തെ സ്നേഹിക്കുന്ന, ദൈവജനത്തോട് സഹകരിക്കുന്ന, ദൈവജനത്തോട് അനുതാപപൂർവം പെരുമാറുന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിന് വിരോധമായത് ചെയ്യുവാനിടയാകാതെ, ദൈവം നമുക്ക് വിരോധമാകുവാനിടയാകാതെ, നാശത്തിനിടയാകാതെ ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് കരുണ പ്രാപിക്കുവാൻ നമുക്കൊക്കെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ.